രക്ഷയെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കർത്താവിന്റെ രക്ഷ, നാം ഈ പാടുന്ന പാട്ടുകളായാലും ശരി, ഇപ്പോൾ തന്നെ നാം പാടി കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ പാടി, അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ഭാഗമാണ്, അവിടുത്തെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കർത്താവിന്റെ രക്ഷയെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ വലിപ്പത്തെക്കുറിച്ചും ഒക്കെ നാം പല പാട്ടുകളായിട്ട് പാടി. രക്ഷാദാനമോ അതെത്ര മാതിരിയും, യേശു രക്ഷിതാവ് എന്റെ സ്വന്തമായി തീർന്നു. ഇതൊക്കെ പാടുമ്പോൾ പലപ്പോഴും നാം രക്ഷയിൽ അടങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ആ സ്നേഹത്തെ മാത്രമേ പലപ്പോഴും നമ്മൾ കാണാറുള്ളൂ. തീർച്ചയായിട്ടും രക്ഷയിലെ രക്ഷാപ്രവൃത്തിയിൽ എന്തടങ്ങിയിട്ടുണ്ട്? യേശുവിന്റെ സ്നേഹം അടങ്ങിയിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹം അടങ്ങിയിട്ടുണ്ട്. നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് വലിയവനായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പാപമായി തീരാനായിട്ട് വിട്ടതും ക്രൂശിലെ മരിച്ചതും. ഈ കാര്യങ്ങളെ നമുക്കറിയാം. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്നേഹം. പക്ഷേ രക്ഷയുടെ ആ പ്രത്യേകത, അതില് ദൈവത്തിന്റെ ജ്ഞാനവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. രക്ഷയിൽ ദൈവത്തിന്റെ ജ്ഞാന, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത. പൗലോസ് റോമർ കെഴുതിയ ലേഖനത്തില് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. റോമർ കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വചനം നോക്കുക. ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക് വാങ്ങുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വമാമേ. നോക്കുക, പൗലോസ് റോമർ കെഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ വന്നപ്പോ ദൈവത്തിന്റെ ജ്ഞാന, ദൈവത്തിന്റെ അറിവ്, ഇതിന്റെ ആഴത്തെ കുറിച്ച് ആ ഭക്തനൊരു ബോധ്യമുണ്ടായി. തന്റെ ലേഖനം ഇവിടെ വെച്ച് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ആരാധനയായി മാറുകയാണ്. താൻ അതേവരെ പറഞ്ഞുകൊണ്ട് വന്നതെല്ലാം അവിടെ നിർത്തി വെച്ച് താനെ, ചിലപ്പോ ചിലർ പറയാറുണ്ടല്ലോ, ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആഴം, ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ ജ്ഞാനം, ഇതിന്റെ ആഴത്തെ കണ്ടിട്ട് താന് ദൈവസന്നിധിയിലെ പറയുകയാണ്, ഓ ദൈവത്തിന്റെ ജ്ഞാനം, അതിന്റെ അറിവിന്റെ ആഴം, ഇതിനെ കുറിച്ച് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, കർത്താവായ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വലിയ ജ്ഞാനം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ രക്ഷയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം. ഓ, ഒന്നുകൊല്ലുന്നതിന് നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് എന്താണ്? ശക്തിയാണ്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ആ ദൈവശക്തിയാണ്. അതിന്റെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 23-24 വചനങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്തുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയിലും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നോക്കുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ദൈവത്തിന്റെ ജ്ഞാനവുമുണ്ട്. രക്ഷയിൽ കർത്താവിന്റെ ക്രൂശുമരണത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സ്നേഹം അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുണ്ട്. അപ്പൊ തന്നെ ദൈവത്തിന്റെ വലിയ ജ്ഞാനം, അതും നമ്മൾ കാണാതെ പോകരുത്. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷയിൽ അടങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനത്തെ, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ രംഗം നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിന്റെ 25-ാമത്തെ വചനം നോക്കുക. 1:25, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യൻ ഈ ഭൂമിയുടെ മേൽ, ഭൂമിയിലുള്ള എല്ലാത്തിന്റെ മേലും വാഴുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യനായിത്തീരാ. ഈ കാഴ്ചപ്പാടോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിലെ ഇതേ കാര്യം തന്നെ സങ്കീർത്തനക്കാരൻ അത്ഭുതത്തോടെ പറയുന്നുണ്ടല്ലോ. 8-ാം സങ്കീർത്തനം, അതിന് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത പദവി, ദൈവം കൊടുത്ത അധികാരം, ദൈവം കൊടുത്ത ശക്തി, ഇതിനെ കുറിച്ച് പറയുന്ന ഭാഗം, അതിന്റെ 8-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 5-ാമത്തെ വാക്യം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. നോക്കുക, സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. മനുഷ്യൻ ഇതിനെയെല്ലാം ഭരിച്ച് ഈ ഭൂമിയുടെ മേൽ രാജാവായി വാഴാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മനുഷ്യനെ ഈ ഭൂമിയുടെ മേൽ രാജാവായി വാഴാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയപ്പോൾ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ദൈവം മനുഷ്യരുടെ സ്വതന്ത്ര ഇച്ഛയിൽ കടന്നു വന്ന് ഇടപെടുകയില്ല. മനുഷ്യനെ ഭൂമി കൊടുത്തു ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും മാനവും ഒക്കെ അണിയിച്ച് സകലത്തിന്റെ മേലും വാഴുന്ന നിലയിൽ മനുഷ്യനെ ആക്കിയെങ്കിലും ആ പദവിയിൽ തുടരാനോ അത് നഷ്ടപ്പെടുത്താനോ അത് വിട്ടുകളയാനോ ഒക്കെയുള്ള മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യത്തിന്റെ മേലെ ദൈവം കൈകടത്തിയില്ല. മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെ ദൈവം മാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ നിലയില് ഭൂമിയിൽ വാഴാനായിട്ട് ദൈവം വെച്ച മനുഷ്യന് എന്ത് സംഭവിച്ചു? അവൻ പിശാചിന്റെ ആ നിലയിലുള്ള തന്ത്രത്തിൽപ്പെട്ട് അവൻ എന്തായിത്തീർന്നു? പാപം ചെയ്തു. പാപം ചെയ്യുന്നവൻ എങ്ങനെയാണ്? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയായിത്തീരും. റോമർ കെഴുതിയ ലേഖനത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. റോമർ കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് നാം എന്തിനാണ് തോൽക്കുന്നത്? അതിന്റെ അടിമയായിട്ട് നമ്മൾ തീരുന്നു. 6:16 നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്ന പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ മനുഷ്യൻ അവന്റെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് ദൈവത്തിന് വിരോധമായി ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്ത് പിശാചിന്റെ അടിമയായി തീരാൻ എന്ന കാര്യം അവൻ സ്വയം തെരഞ്ഞെടുത്തു. സ്വയം തെരഞ്ഞെടുത്തപ്പം അതിനോടുകൂടെ എന്താ സംഭവിച്ചത്? അവന് പിശാചിന് ദാസനായി തീരുകയായിരുന്നു ചെയ്തത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് നാം അറിയുന്നല്ലോ. ദൈവത്തിന് ഒരുവൻ ദാസനായി തീരുമ്പോ അത് ഈ നിലയിലാണ്. പോട്ടെ, പിശാചിന് ഒരുവൻ ദാസനായി തീരുമ്പോഴും എന്താ ചെയ്യുന്നത്? അവൻ പിശാചിന് തന്നെ തന്നെ അടിയറ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദാം ഈ നിലയിൽ തന്നെ തന്നെ ദൈവകൽപ്പന ലംഘിച്ച് സാത്താന്റെ അടിമയായി ആ നിലയിൽ തീർന്നു. അടിമയായി തീരുമ്പോ നമുക്കറിയാം, അടിമയുടെ സ്വത്തെല്ലാം ആരുടേതാണ്? യജമാനന്റേതാണ്. അപ്പോ ആദാം പിശാചിന്റെ തെറ്റ് ചെയ്ത്, ഏദൻ തോട്ടത്തിൽ തെറ്റ് ചെയ്ത് സാത്താന്റെ അടിമയായി തീർന്ന നിമിഷം മുതൽ ഈ ഭൂമിയുടെ അധികാരം ആർക്ക് ലഭിച്ചു? ഓ, മനുഷ്യന്റെ യജമാനനായ സാത്താന് ലഭിച്ചു. ഞാൻ പറയുന്നത് പ്രിയമുള്ളവര്, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ഇത് ഈ കാര്യം നമ്മൾ സാധാരണ എങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല. ഭൂമിയുടെ മേലുള്ള അധികാരം അതെങ്ങനെ പിശാചിന് കൈമാറ്റം ചെയ്യപ്പെട്ടു, അതെങ്ങനെ തിരിച്ചു ലഭിച്ചു? ഓ, നമ്മുടെ രക്ഷയിൽ അടങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. പിശാചിന് മനുഷ്യൻ അടിമയായി തീർന്നപ്പോ മനുഷ്യന്റെ സ്വത്ത് എന്തായിരുന്നു? ഈ ഭൂമി, ഇതിലുള്ള അധികാരം. അത് ആ സ്വത്ത് അവന്റെ യജമാനനായ സാത്താന് ലഭിച്ചു. അടിമയ്ക്ക് എന്തില്ല? അടിമയ്ക്ക് സ്വന്തമായിട്ട് സ്വത്തില്ല. അടിമയ്ക്ക് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യമില്ല. അടിമയ്ക്ക് സ്വന്തമെന്ന് പറയാനൊന്നുമില്ല. അവനുള്ളതെല്ലാം ആരുടേതാണ്? അവന്റെ യജമാനന്റേതാണ്. ആദാം ഈ നിലയിൽ തെറ്റ് ചെയ്ത് ഓ പിശാചിന്റെ അടിമയായി തീർന്നപ്പോൾ മനുഷ്യൻ ആദാമിനുണ്ടായിരുന്ന ഈ ഭൂമിയുടെ മേലുള്ള അധികാരം, ഈ ഭൂമിയുടെ മേൽ വാഴുന്ന അവസ്ഥ, ആ പദവി, ഭൂമിയുടെ അവകാശം, അത് ആർക്ക് ലഭിച്ചു? സാത്താന് ലഭിച്ചു. ഒരു ഒരാള് അയാൾക്കുള്ള പൂർവികമായ സ്വത്ത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അയാള് വേറൊരാൾക്ക് നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് ഇവിടെ സംഭവിച്ചത്. നഷ്ടപ്പെടുത്തിയ ഈ സ്വത്ത് അങ്ങനെ അങ്ങ് തന്റെ യജമാനായ പിശാചിന് കൊടുത്ത് മനുഷ്യൻ ഇങ്ങനെ അങ്ങ് ജീവിക്കുമ്പം ദൈവം ആരുടെ പക്ഷത്താണ്? സാത്താന്റെ പക്ഷത്താണോ മനുഷ്യരുടെ പക്ഷത്താണോ? ദൈവം എപ്പോഴും ആരുടെ പക്ഷത്താണ്? സാത്താന്റെ പക്ഷത്തല്ലെന്ന് നമുക്കറിയാം. ആരുടെ പക്ഷത്താ? മനുഷ്യന്റെ പക്ഷത്താ. മനുഷ്യൻ വീണു പോയി, ആദാം തെറ്റ് ചെയ്ത് പാപിയായി തീർന്നു, പിശാചിന്റെ അടിമയായി തീർന്നു. എങ്കിലും ദൈവത്തിന് ആരോടാണ് താല്പര്യം? മനുഷ്യനോടാണ് താല്പര്യം. ദൈവത്തിന്റെ താല്പര്യം എന്താ? മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ ഈ സ്വത്ത് വീണ്ടെടുത്ത് മനുഷ്യന് കൊടുക്കണം, ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് വീണ്ടെടുത്ത് ദൈവത്തിന് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം നീതിമാനായതുകൊണ്ട് നീതി അനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നീതിമാനായതുകൊണ്ട് നീതി അനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അഞ്ചസ്റ്റായിട്ടൊരു കാര്യവും ദൈവത്തിന് ചെയ്യാനായിട്ടൊക്കെയില്ല. ദൈവത്തിന്റെ ആ നീതിന്യായ കോടതിക്ക് മുമ്പിൽ ദൈവം നിൽക്കുമ്പോ ഈ മനുഷ്യൻ അവന്റെ സ്വന്തം ഇച്ഛ കൊണ്ട് തന്നെയാണ് അവന്റെ സ്വത്ത് പിശാചിന് കൈമാറ്റം ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിന് ബലമായിട്ട് പിശാചിന്റെ കയ്യിൽ നിന്ന് ആ സ്വത്ത് തിരിച്ചു പിടിച്ചെടുത്ത് മനുഷ്യന് കൊടുത്താൽ അതിന്റെ അകത്ത് എന്തുണ്ട്? അതിനകത്ത് ഒരു അനീതിയുണ്ട്. സാത്താൻ ചോദിക്കില്ല, ദൈവമേ നീ വലിയ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അവന്റെ സ്വന്തം ഇച്ഛ കൊണ്ട് എനിക്ക് തന്ന ഈ ഭൂമിയെ നീ അധികാരം പിടിച്ചെടുത്ത് മനുഷ്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? അപ്പോ ദൈവം ആ നിലയിൽ ദൈവം നീതിമാനായതുകൊണ്ട് താൻ തന്നെ പിശാചിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുത്ത് മനുഷ്യന് കൊടുക്കാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കഴിയുകയില്ല? ദൈവം നീതിമാനായതുകൊണ്ട് നീതി രഹിതമായിട്ടൊരു കാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ ഈ സ്വത്ത് തിരിച്ചെടുത്ത് കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവമായിട്ട് തന്നെ ചെന്ന്, ദൈവത്തിന് സർവശക്തനാണല്ലോ, ദൈവം സർവശക്തനായ ദൈവത്തിന് ബലമായിട്ട് അത് പിടിച്ചെടുത്ത് മനുഷ്യന് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവം അത് ചെയ്യുകയില്ല, കാരണം ദൈവം നീതിമാനാണ്. ശരി, ഇനി എന്താ പോംവഴി? നമ്മള് ഒന്ന് ആലോചിച്ച്, നമ്മൾ ഈ പതനത്തിൽ എത്തിപ്പോയി. മനുഷ്യൻ ഇങ്ങനെ തന്റെ സ്വത്ത് പിശാചിന് കൈമാറ്റം ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി, അവൻ അത് തിരിച്ചെടുക്കുകയും വേണം. ഇതൊരു ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ പസിലില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ്. പദപ്രശ്നമൊക്കെ പൂരിപ്പിക്കുന്ന പോലെ പസില് പോലെ ഒരു കാര്യമാണ്. മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇത് പിശാചിന് കൈമാറ്റം ചെയ്തു, ദൈവത്തിന് ഇത് തിരിച്ചെടുത്ത് കൊടുക്കണമെന്നുമുണ്ട്. ദൈവം താനായിട്ട് തന്നെ ചെന്ന് ബലമായിട്ട് പിടിച്ചെടുത്താൽ അത് ദൈവനീതിക്ക് എതിരായിത്തീരും. പിന്നെ എന്ത് ചെയ്യും? പിന്നെന്താ ചെയ്യാവുന്നത്? കുഞ്ഞുങ്ങൾക്ക് വേറെ വല്ല പോം വഴി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു ദൂതനെ വിട്ട് ദൂതൻ ശക്തനായ ദൂതനാണല്ലോ, ദൂതനെ വിട്ട് ഈ സ്വത്ത് തിരിച്ചെടുത്ത് കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കാമെന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ അകത്തും എന്തില്ല? അതിന്റെ അകത്തും ഒരു നീതിയില്ല. ഒരു ദൂതനെ, ശക്തനായ ഒരു ദൂതൻ, ഗബ്രിയേല് ചെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിശക്തനായ ഒരു ദൂതനെ വിട്ട് ഈ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് തിരിച്ചെടുത്ത് മനുഷ്യൻ ആ നിലയിൽ ഒരു രക്ഷ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ പിശാചി ചോദിക്കുന്ന, ദൈവമേ നീ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് കൈമാറ്റം ചെയ്ത ഈ സാധനത്തെ ഒരു ദൂതനെ വിട്ട് തിരിച്ചെടുക്കുന്നത് എങ്ങനെയാ? ദൂതന് ഇതിന് അവകാശമില്ലല്ലോ. ഈ നഷ്ടപ്പെടുത്തിയ സ്വത്ത് തിരിച്ചെടുക്കാൻ ആർക്കേ അവകാശമുള്ളൂ? ഒരു മനുഷ്യന് മാത്രമേ അവകാശമുള്ളൂ. ഒരു മനുഷ്യൻ ചെന്നിട്ട് പറയുക, ഇതെന്റെ പിതാവ് നഷ്ടപ്പെടുത്തിയ സ്വത്താണ്, ഇത് തിരിച്ചു തരണം എന്നൊരു മനുഷ്യൻ തിരിച്ചു ചോദിച്ചാൽ അതിന്റെ അകത്തൊരു ന്യായമുണ്ട്. അല്ലാതെ ദൈവം ബലമായിട്ട് എടുക്കുകയോ ഒരു ദൂതനെ വിട്ടെടുക്കുകയോ ചെയ്താൽ അതിന്റെ അകത്തൊരു ന്യായമില്ല, അതിന്റെ അകത്തൊരു നീതിയില്ല. ദൈവത്തിന് അതറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? ഈ സ്വത്ത് തിരിച്ചു പിടിക്കാനായിട്ട് താൻ തന്നെ ബലം പ്രയോഗിച്ചില്ല, താൻ ഒരു ദൂതനെ വിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യനെ വിടാമെന്ന് വെച്ചാലോ? ഇനിയുള്ള ഒരു പോംവഴി എന്ന് വെച്ചാൽ ഇത് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗം ഒരു മനുഷ്യനെ വിടാം. ഒരു മനുഷ്യനെ വിട്ടാലുള്ള പ്രശ്നം എന്താ? ആദാം പാപം ചെയ്തതോടെ സകല മനുഷ്യരും സാത്താന്റെ അടിമകളായി തീർന്നു. ഒരു അടിമയ്ക്ക് യജമാനോട് തന്റെ സ്വത്ത് ചോദിക്കാൻ അവകാശമില്ല. വ്യക്തമായോ? ഒരു ഒരു മനുഷ്യനെ ഇത് തിരിച്ചു പിടിക്കാനായിട്ട് വിടാമെന്ന് വെച്ചാൽ ഏത് മനുഷ്യനെ വിടും? ഏതെങ്കിലും മനുഷ്യൻ ചെന്ന് പിശാചിനോട് ഇത് ചോദിച്ചാൽ പിശാചി പറയും, നിനക്ക് എന്നോട് ഇത് ചോദിക്കാൻ അവകാശമില്ല, കാരണം നീ എന്താ? നീ എന്റെ അടിമയാ. അടിമയ്ക്ക് യജമാനോട് സ്വത്ത് ചോദിക്കാനുള്ള അവകാശമില്ല, നീ എന്റെ അടിമയാണ്. അതുകൊണ്ട് നിനക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. ഇത് ശരിക്കും ഒരു പൂട്ടായിരുന്നു. നമ്മൾ ചിലപ്പോ പറയല്ലേ, നമ്മളത് പറയല്ലേ, അത് ഭയങ്കര ഒരു ഒരു വലിയൊരു പൂട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും അതിനെ കുറിച്ച് ആലോചിച്ചപ്പം ഇതെങ്ങനെ ഈ പൂട്ടഴിക്കും? പ്രിയമുള്ളൊരു നിനക്ക് അതിന്റെ പ്രത്യേകത മനസ്സിലായോ? ഈ സ്വത്ത് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ മനുഷ്യൻ എല്ലാം എന്താണ്? പിശാചിന്റെ അടിമകളുമാണ്. അപ്പോ അടിമയ്ക്ക് എന്ന് ചോദിക്കാനും ഒക്കുകയില്ല. പക്ഷെ അടിമയായാലും ഒരു മനുഷ്യന് മാത്രമേ ചോദിക്കാനും ഒക്കുള്ളൂ. ഇത് ശരിക്കും ഒരു കൂട്ടായിരുന്നു. ഇതെങ്ങനെയാ, എങ്ങനെയാ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഒരു മനുഷ്യൻ ചെന്ന് പിശാചിനോട് ചോദിച്ചെന്നിരിക്കട്ടെ, പിശാചി പറയുക, നീ എന്റെ അടിമയാ, നിനക്ക് എന്നോട് ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല. ശരി, മനുഷ്യനല്ലാതെ വേറെ വല്ലവരെയും വിടാമെന്ന് വെച്ചാൽ പിശാചി പറയും, അതൊക്കെയല്ല, നഷ്ടപ്പെടുത്തിയത് മനുഷ്യനാണ് നഷ്ടപ്പെടുത്തിയത്, അതുകൊണ്ട് മനുഷ്യൻ തന്നെ വന്ന് ചോദിച്ചാലേ അത് ന്യായമുള്ളൂ, നീതിയുള്ളൂ. ശരിയല്ലേ? ഒരു മനുഷ്യൻ വേണം താനും മനുഷ്യൻ. പക്ഷെ പിശാചിന്റെ അടിമയാകാത്ത ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചാലേ ഇത് കിട്ടുള്ളൂ. ഇതിനൊരൊറ്റ പോംവഴിയേ ഉള്ളൂ. മനുഷ്യൻ ഈ നഷ്ടപ്പെടുത്തിയ ഈ സ്വത്ത് പിശാചിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഒരു മനുഷ്യൻ തന്നെ ചോദിക്കണം. രണ്ട്, ആ ചോദിക്കുന്ന മനുഷ്യൻ ഒരിക്കലും എന്താകരുത്, പിശാചിന്റെ അടിമയാകരുത്. ആദാം പാപം ചെയ്തപ്പോ ആദാമിന്റെ വംശത്തിലുള്ളവരെല്ലാം എന്തായി തീർന്നു? പിശാചിന്റെ അടിമയായി തീർന്നു. അപ്പം മനുഷ്യരായാൽ എന്താ, ആദാമിന്റെ വംശത്തിലുള്ളതാണ്. പക്ഷേ ആ ആദാമിന്റെ വംശത്തിലുള്ള ഒരാൾക്ക് ഈ സാത്താനോട് തന്റെ സ്വത്ത് തിരിച്ചു ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല, അവൻ അടിമയാണ്. പക്ഷെ മനുഷ്യന് മാത്രമേ ചോദിക്കാനും ഉള്ളൂ. ഈ വലിയൊരു കൂട്ടർ, ഓ, അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് ഇത് ഇത് വിചാരിച്ചപ്പം മരണപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നു, ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഒരു കാലത്തും രക്ഷയില്ല. ഒരു മനുഷ്യൻ വേണം, അതേസമയം തന്നെ മനുഷ്യനായിരിക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? ആദാമിന്റെ സന്തതിയിൽ പെടുകയും വരുത്, പക്ഷെ മനുഷ്യകുലത്തിലുള്ളവനാകുകയും വേണം. ഇങ്ങനെ ഒരുവൻ വന്നാലേ ഇത് തിരിച്ചു ചോദിക്കാൻ കഴിയുള്ളൂ. ദൈവിക ന്യായത്തിന് മുമ്പിൽ അത് ശരിയാവുകയും ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ഈ സന്ദർഭത്തിലാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലുള്ള ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു അവിടുന്ന് മനുഷ്യനായിരുന്നു. ഓ, മറിയയുടെ ഉദരത്തിൽ താൻ ജനിച്ചത് കൊണ്ട് മനുഷ്യനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ചെന്ന് എന്ത് ചോദിക്കാം? ഓ, എന്റെ പിതാവ് നഷ്ടപ്പെടുത്തിയ ഈ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ആദ്യം തിരിച്ചുക എന്ന് ചോദിക്കാം. അപ്പോ യേശുവിനോട് പിശാചി തിരിച്ചു ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നീ മനുഷ്യകുലത്തിലായതുകൊണ്ട് മനുഷ്യന്റെ അടിമയല്ലേ എന്ന് ചോദിച്ചാൽ യേശുവിന് എന്ത് പറയാൻ കഴിയും? അല്ല അല്ല, ഞാൻ ഒരു മനുഷ്യന്റെ അല്ല എന്റെ പിതാവ്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതനായവനാണ്. അതുകൊണ്ട് ആദം തെറ്റ് ചെയ്തപ്പോ ആദമിലൂടെ പകർന്ന ആ അടിമത്വത്തിന്റെ വിഷം എന്നിൽ കലർന്നിട്ടില്ല. ഞാന് ഒരേ സമയത്ത് ഞാൻ മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്കിത് ചോദിക്കാം. രണ്ട്, ഞാൻ മനുഷ്യനാണെങ്കിലും ആദാമിന്റെ മകനല്ല, അതുകൊണ്ട് ഞാൻ നിന്റെ അടിമയല്ല, നിന്നോട് എനിക്ക് ചോദിക്കാനായിട്ട് കഴിയും. ഇതാണ് മനുഷ്യാവതാരത്തിന്റെ പ്രത്യേകത. പ്രിയമുള്ളവര്, ദൈവത്തിന്റെ ജ്ഞാനം ഇതിന്റെ അകത്ത് നിങ്ങൾ കണ്ടോ? ഞാൻ എന്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഇത് പറയാനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഇത് ശരിക്കും പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആദാമിൽ നിന്ന് ഇത് തട്ടിയെടുത്തതോടെ അവനൊരു ശരിക്കും ഒരു പൂട്ടുപൂട്ടി ഇതിൽ നിന്ന് തിരിച്ചു ചോദിക്കേല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ വിട്ടു. അതിനെക്കുറിച്ച് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം ഒരു വാക്യം കാണുന്നുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? കാലസമ്പൂർണത വന്നപ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, ഇതിന്റെ അകത്ത് ന്യായപ്രമാണം എന്നുള്ളത് തെറ്റായ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കും. ലോ എന്നാണ് സത്യത്തിൽ അവിടെ ഇംഗ്ലീഷിലുള്ളത്. ലോ എന്ന് കണ്ടെടുത്ത് അവർ എന്ത് ചെയ്തു, ന്യായപ്രമാണം ന്യായപ്രമാണം എന്ന് മലയാളത്തിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. സത്യത്തിൽ എന്താ, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ദൈവീക ആ പ്രമാണത്തിന് ദൈവീകമായ നിയമത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ദൈവീകമായ ആ നിയമത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ എന്താ, അവിടെയുള്ള ആ ദൈവീകമായ നിയമം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ദൈവത്തിന്റെ ന്യായത്തോട് ബന്ധപ്പെട്ട ആ പ്രപഞ്ച നീതിയാണ്, പ്രപഞ്ച കോടതിയുടെ മുമ്പാകെയുള്ള ആ നീതിയാണ്, ആ നീതിയാണ് അവിടുത്തെ ലോ എന്ന് പറയുന്നത്. ആ ലോയുടെ കീഴിലായിരുന്നു മനുഷ്യരെല്ലാം. എന്താണ് ആ ലോ, ആ നിയമം എന്താണ്, മനുഷ്യനിത് തിരിച്ചു കിട്ടാം, പക്ഷേ അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കണം. അതേസമയം തന്നെ മനുഷ്യ കുലത്തിൽ പിറന്ന് ആദാമിന്റെ വംശപരമ്പരയിൽ പിറന്നവന് അത് ചോദിക്കാനായിട്ടും പാടില്ല. ഇതായിരുന്നു ആ പ്രമാണം, ആ നിയമം, ആ ലോ. ആ പ്രമാണത്തിന് കീഴിൽ നമ്മളെ എല്ലാം ഓ പിശാച് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരെ ആ പ്രമാണത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാനായിട്ട് ആര് വന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് അയച്ചു. നോക്കുക, അതിലെ ഓരോ പദവും വളരെ അർത്ഥപൂർണമാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് വന്നു, ആദാമിന്റെ സന്തതിയായിട്ടല്ല വന്നത്, മറിയയുടെ സന്തതിയായിട്ട് വന്നു. അതുകൊണ്ട് മറിയയുടെ സന്തതിയായിട്ട് വന്നതുകൊണ്ട് മനുഷ്യനാണ്. അതേസമയം തന്നെ ആദാമിന്റെ മകനല്ലാത്തതുകൊണ്ട് ഈ പിശാചിന്റെ അടിമയല്ല. സ്വതന്ത്രനായിട്ട് നിന്ന് യേശുവിനെ ചോദിച്ച കാലസമ്പൂർണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, തന്റെ പുത്രനെ ഈ പ്രമാണത്തിന് കീഴിൽ, ഏത് പ്രമാണത്തിന് കീഴിൽ, ഈ ദൈവീകമായ നീതിന്യായത്തിന്റെ ആ പ്രമാണത്തിന് കീഴിൽ, അതായത് നഷ്ടപ്പെടുത്തിയത് തിരിച്ചു കിട്ടാം, പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ ആ കുലത്തിൽപ്പെട്ടവൻ, അതായത് ആ മനുഷ്യനായ ഒരുവന് തന്നെ മാത്രമേ ചോദിക്കാൻ കഴിയാവൂ, അതുപോലെ തന്നെ പിശാചിന്റെ അടിമയും ആയിരിക്കരുത്, അങ്ങനെ ഒരുത്തന് വന്ന് ചോദിക്കാം. ഈ പ്രമാണത്തിന് കീഴിലായിരുന്നു നമ്മളെല്ലാം. അങ്ങനെ വന്നപ്പോ ഈ പൂട്ടിനകത്ത് നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് അയച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളെ വിലയ്ക്ക് വാങ്ങി, വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതെന്ന്. ദൈവത്തിന്റെ ജ്ഞാനം ഇവിടെ എത്രയോ ഭയങ്കരമാണ്. പിശാചി വിചാരിച്ചു രക്ഷയില്ല, പക്ഷെ യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു വന്നപ്പോ ഈ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ്. അവൻ എന്താണ്, അവൻ മനുഷ്യകുലത്തിൽ വന്നവനാണ്, സ്ത്രീയുടെ സന്തതിയാണ്. ഒന്ന്, രണ്ട്, അതേസമയം തന്നെ ആദമിൽ നിന്ന് ആ പാപത്തിന്റെ വിഷം ബാധിക്കാതെ, പാപത്തിന്റെ വിഷം ബാധിച്ചിരുന്നെങ്കിൽ അവൻ പിശാചിന്റെ അടിമയായി പോയതിനെ അടിമയ്ക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. പക്ഷെ ആദമിന്റെ കുലത്തിൽ പിറന്നെങ്കിലും, സ്ത്രീയുടെ സന്തതിയായിട്ട് പിറന്നെങ്കിലും ആദാമിൽ നിന്നുള്ള പാപത്തിന്റെ വിഷം ലെവലേഷൻ തീണ്ടാത്തവനായിട്ട്, പിശാചിന് അടിമയല്ലാത്ത ഒരു മനുഷ്യനായി നിന്ന് യേശു വന്നു. വന്നിട്ട് ആ പ്രമാണത്തിന് കീഴുള്ളവരെ നമ്മളെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം നമുക്ക് നൽകി. ഓ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. ദൈവം ആ നിലയിലാണ് കാര്യങ്ങളെ ക്രമീകരിച്ചത്. ഇവിടെ പ്രമാണമെന്ന് പറയുന്നത് ആ ദൈവിക ന്യായ പ്രമാണമാണ്, അല്ലാതെ കേവലം ഓ പഴയ നിയമത്തിന്റെ ആ ലോയല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെ ദൈവം നമ്മളെ ആ നിലയില് യേശു ക്രിസ്തുവിനെ വിട്ട് ആ നിയമപരമായിട്ട് തിരിച്ചു ചോദിക്കാനുള്ള എല്ലാ അവകാശവും യേശുവിന് നൽകി മനുഷ്യകുലത്തിലേക്ക് യേശുവിനെ അയക്കുന്നു. പിശാച് ഉടനെ എന്ത് ചെയ്ത് കാണും, പിശാച് ഉടനെ ഈ അപകടം തിരിച്ചറിഞ്ഞു കാണും. പിശാച് വിചാരിച്ചു, ഇതാ ഒരാൾ ജനിച്ചിരിക്കുന്നു, അവനെന്താണ്, അവന് മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, അതേസമയം തന്നെ ആദാമിന്റെ മകനുമല്ല. അയ്യോ, ഇവൻ എന്നോട് വന്ന് ഈ അധികാരം തിരിച്ചു ചോദിച്ചാൽ എനിക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. പിശാച് ആകെ അങ്കലാപ്പിലായി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഇവനെ, ഇവന്റെ എങ്ങനെങ്കിലും ഈ ജീവിത ലോകത്തിൽ ജീവിക്കുമ്പം അവനെ എന്റെ അടിമയാക്കി തീർക്കണം. അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു പാപം ചെയ്യിച്ചാൽ അവൻ എന്റെ അടിമയായി തീരും. അതുകൊണ്ട് അവനെ ഏതെങ്കിലും നിലയിൽ ഒരു പാപം ചെയ്യിച്ച് അവൻ എന്നോട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഞാൻ നഷ്ടപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് പിശാച് യേശുവിന് നേരെ പ്രവർത്തിച്ചത് മുഴുവൻ. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോ യേശുവിന് നേരെ കൊണ്ടുവന്ന പരീക്ഷകൾ എന്താ? പരീക്ഷകൾ എന്ന് പറയുമ്പോൾ യേശുവിനെ ഏതെങ്കിലും തരത്തില് തന്റെ അടിമയാക്കാൻ വേണ്ടിയുള്ള പരീക്ഷകളായിരുന്നു കൊണ്ടുവന്നത്. പിശാചിന്റെ അടിമയാക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാപത്തിൽ ഒരുവൻ വീണു പോയാൽ, ഒരു നിമിഷം വീണു പോയാൽ പിശാചിന്റെ അടിമയായിത്തീരും. യേശുവിത അവിടുന്ന് നിഷ്കളങ്കനായിട്ട് ജീവിക്കുന്നു. യേശുവിനെ എങ്ങനെയെങ്കിലും ഒരു പ്രലോഭനത്തിൽപ്പെടുത്തി പാപം ചെയ്യിച്ച് തന്റെ അടിമയാക്കാനായിട്ട് പിശാച് നിരന്തരം ശ്രമിക്കുക ചെയ്യുന്നത്. പാപം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള കൊലപാതകമോ അല്ലെങ്കിൽ മോഷണമോ അതുപോലൊരു പാപത്തിൽ യേശുവിനെ പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിതാവിന്റെ സംസർഗത്തിൽ നിന്ന്, പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് വേറിട്ട് സ്വന്തം ഇച്ഛയിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ അതെന്തായി പോയി? പാപമായി പോയി. ഓ, അങ്ങനെ ഒരു പാപത്തിലെങ്കിലും പെടുത്താൻ വേണ്ടി പിശാച് ശ്രമിക്കുക ചെയ്യുന്നു. നോക്കുക, ആ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് മരുഭൂമിയിലെ പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുക. യേശുവിന് സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഉള്ള പ്രലോഭനങ്ങളാണ് കൊണ്ടുവന്നത്. യേശു അങ്ങനെ ചെയ്തിരുന്നു എന്നിരിക്കട്ടെ, ചെയ്താൽ എന്താണ്? പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വേറിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്പിരിറ്റിൽ ചെയ്താൽ പാപമായി, പിശാചിന് അടിമയായി. അത് പക്ഷെ നടന്നില്ല. യേശുവിന്റെ അടുത്ത് ആ നേരം നടന്നില്ല. യേശു എന്ത് ചെയ്തില്ല? ഒരു നിമിഷം നേരം പോലും അവന് വഴങ്ങിക്കൊടുത്തില്ല. എപ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിൽ തന്നെ നിന്നു. പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിപരീതമായിട്ട് പോകാൻ ഒരു നിമിഷം പോലും യേശു തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? യേശുവിനറിയാം, ഞാൻ ഒരു വലിയ ദൗത്യവുമായിട്ടാണ് വന്നത്. മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ടു പോയ ആ അധികാരം വീണ്ടെടുക്കാൻ മനുഷ്യകുലത്തിൽ തന്നെ മനുഷ്യനായിട്ട് ഒരുവൻ ജനിക്കണം. അങ്ങനെയാണ് ഞാൻ ജനിച്ചത്. അതേസമയം തന്നെ അവൻ ആദാമിന്റെ സന്തതിയുമാകരുത്. അങ്ങനെയാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ജനിച്ച് എനിക്ക് ഈ പിശാചിനോട് ഇത് തിരിച്ചു ചോദിക്കാനുള്ള ലീഗൽ റൈറ്റ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ 30-33.5 വർഷം ഇവിടെ ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വേറിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്പിരിറ്റിൽ എന്തെങ്കിലും ചെയ്ത് ഒരു പാപത്തിൽ വീണുപോയാൽ ഞാൻ പിശാചിന്റെ അടിമയായി പോകും. ഇത് തിരിച്ചു ചോദിക്കാൻ എനിക്ക് അവകാശമില്ലാതെ പോകും. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ നിമിഷവും കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഓ താൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയൊക്കെ യാചനകൾ കഴിച്ചാണ് ഓരോ ദിവസവും നിന്നത്. എന്തുകൊണ്ടാ? തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ മനുഷ്യകുലത്തിന്റെ നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാൻ പിതാവ് നിയോഗിച്ചയച്ചവനാണ്. അതിനുള്ള ലീഗൽ റൈറ്റ് എന്റെ ജനനത്തിൽ എനിക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്റെ ജീവിതത്തിലും ആ മോറൽ റൈറ്റ് എനിക്ക് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് യേശു ഒരു നിമിഷം പോലും പിശാചിന്റെ പ്രലോഭനത്തിൽ വീഴുകയോ പാപത്തിന് ഒരു നിമിഷം പോലും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. നമ്മൾ നോക്കുക യേശു ക്രിസ്തുവിന്റെ ജീവിതം ഉടനീളം നോക്കിയ ഒരു നിമിഷം പോലും യേശു എന്ത് ചെയ്തില്ല? പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വേറിട്ട് ഒരു കാര്യം പോലും ചെയ്തില്ല. വേറിട്ട് ചെയ്യാവുന്ന ഒരു നിമിഷം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഏതാ നിമിഷം? ആ ഗെത്സെമനെ തോട്ടത്തിലെ ആ നിമിഷമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങി പോകണം എന്ന് പറയുമ്പം പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വേറിട്ട് തനിക്കൊരു ഹിതമുണ്ടെന്നാണ് അവിടെ കാണിച്ചത്. പക്ഷേ യേശു അവിടെ നിർത്തിയില്ല. എങ്കിലും, ഓ ആ എങ്കിലും എന്നുള്ള ഒരൊറ്റ പദത്തിലാണ് ഈ മനുഷ്യരാശിയുടെയും ഈ ലോകത്തിന്റെയും മുഴുവൻ വീണ്ടെടുപ്പ് തൂങ്ങിക്കിടന്നാടിയത്. നമ്മൾ ആ കാര്യം ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ടോ? എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഹിതമല്ല, നിന്റെ ഹിതം മതി എന്ന് പറഞ്ഞ് പിതാവിന്റെ ഹിതത്തിലേക്ക് വീണ്ടും ചെന്നു. അതിന് പകരം യേശു അവിടെ പറയുകയാണെന്നിരിക്കട്ടെ, ആ പിതാവേ, ഇത് കുടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? യേശു പിതാവിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോയി, പിശാചിന് പാപത്തിന് വീണുപോയി, പിശാചിന് അടിമയായി പോയി. യേശു പക്ഷെ അങ്ങനെ ചെയ്തില്ല. അവിടുന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ലാഞ്ചന ഉണ്ടെങ്കിൽ അത് ഈ ഗെത്സെമനെ തോട്ടത്തിലെ ആ പ്രാർത്ഥനയിലാണ് പ്രതിഫലിക്കുന്നത്. പക്ഷെ യേശു അവിടെയും തന്നെ പിതാവിന്റെ ഹിതത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് കീഴ്പ്പെടുത്തി കൊടുത്തു. നോക്കുക, പിശാച് പല വിധത്തിൽ യേശുവിനെ സ്വയത്തിൽ നിന്ന് പ്രവർത്തിച്ച് പാപത്തിൽ വീഴ്ച തന്റെ അടിമയാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യേശു അവിടെയെങ്ങും വീണില്ല. കാൽവറി ക്രൂശിലേക്ക് കാര്യങ്ങൾ വന്നു. ഗെത്സെമനെ കഴിഞ്ഞു, കാൽവറി ക്രൂശിലേക്ക് കാര്യങ്ങൾ നീണ്ടു വന്നു. കാൽവറി ക്രൂശിലെ പിശാച് എന്താ ചെയ്തത്? കാൽവറി ക്രൂശിലെ പിശാച് ചെയ്തത് യേശുവിനെ പല വിധത്തിൽ പീഡിപ്പിച്ചപ്പോഴെങ്കിലും ദൈവഹിതത്തിന് വിപരീതമായിട്ട് ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു മനോഭാവമോ യേശുവിനെ വരുത്തി അവനെ ഒരു പാപത്തിൽ വീഴ്ച തന്റെ അടിമയാക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ആ ക്രൂശിലെ പീഡനങ്ങൾ മുഴുവൻ. നോക്കുക, പല വിധത്തിൽ പീഡിപ്പിച്ചു. പക്ഷെ യേശു അവിടെ എങ്ങും എന്തു ചെയ്തില്ല, പിതാവിന്റെ ഹിതത്തിൽ നിന്ന് മാറി ഒരു വാക്കുപോലും പറഞ്ഞില്ല. തന്റെ കരങ്ങളിൽ ആണി അടിക്കുമ്പോൾ യേശു പറഞ്ഞെന്നിരിക്കട്ടെ, ഹാ ഞാൻ നിരപരാധിയായി, എന്നെ നിങ്ങളെ കാണി അടിച്ചു കൊല്ലുകയാണോ, ഇങ്ങനെയൊക്കെയാണോ മനുഷ്യർ വേണ്ടത് എന്ന് പറഞ്ഞ് തന്റെ സ്വയത്തിൽ നിന്ന് താന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്തു പറ്റിപ്പോകുമായിരുന്നു. ഓ പിശാജ്, ആ പാപത്തിൽ വീഴ്ച നിനക്ക് എന്നോട് ഇനി അധികാരം ചോദിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ആ നിലയില് യേശുവിനെയും ആ നിലയില് ഡിസ്ക്വാളിഫൈ ചെയ്യുമായിരുന്നു. പക്ഷെ യേശു അവിടെ അങ്ങനെ പ്രവർത്തിച്ചില്ല. ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോ യേശുവിനോടൊരു ഒരാൾ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. യേശു ദൈവപുത്രനാണ്. യേശുവിന് തീർച്ചയായിട്ടും ആ ക്രൂശിൽ നിന്ന് ആ സമയത്ത് വേണമെങ്കിൽ ഇറങ്ങി വരാനായിട്ട് കഴിയും. ഇവരിൽ നിന്ന് നിർബന്ധിക്കുമ്പം ശരി, നമ്മൾ മനുഷ്യത്വത്തിൽ നമ്മളാണെങ്കിൽ വിചാരിക്കും, എന്നാ ഞാൻ എന്റെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ഞാനിപ്പോ ക്രൂശിൽ നിന്ന് എന്റെ ശക്തി കൊണ്ടൊന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലാം. പക്ഷെ ആ ശക്തി എല്ലാം ഉണ്ടായിട്ടും യേശു എന്ത് ചെയ്തു, കൈകളെ വിരിച്ച് ക്രൂശിനെ മരിച്ചു. എന്തുകൊണ്ട്? പിതാവിന്റെ ഹിതം അതാണ്. പിതാവിന്റെ ഹിതത്തിന് പുറത്ത് ഞാൻ ഒരു കാര്യം ചെയ്താൽ എനിക്ക് പിശാചിനോട് അവന്റെ ആ നഷ്ടപ്പെട്ട പോയ ഭൂമി തിരികെ ചോദിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് യേശു ചെയ്തില്ല, പിതാവിന്റെ ഹിതത്തിൽ തന്നെ നിന്നു. പ്രിയമുള്ളവരെ, ആ രംഗത്ത് പല വിധത്തിൽ പിശാച് യേശുവിനെ പീഡിപ്പിച്ചപ്പം അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? എവിടെ വെച്ചെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു മനോഭാവം കൊണ്ടോ ദൈവഹിതത്തിന് വിപരീതമായിട്ട് ഒരു കാര്യം യേശുവിൽ കൊണ്ടുവന്നാൽ യേശുവിനെ ആ തിരിച്ച് ഈ കാര്യം ഈ അധികാരം ചോദിക്കുന്നതിൽ നിന്ന് അവനെ യോഗ്യനല്ലാതാക്കി തീർക്കാൻ കഴിയും. ഈ പ്രതീക്ഷയോടെയാണ് പിശാജ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പീഡിപ്പിക്കുന്നതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. എന്ത് സംഭവിച്ചു? യേശു മരിച്ചുപോയി. ഈ പീഡനങ്ങൾക്കിടയിൽ യേശു മരിച്ചുപോയി. യേശു മരിച്ചപ്പോ ദൈവികമായ ആ ന്യായത്തിന്റെ കീഴിൽ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ പിശാജ് എന്തായി തീർന്നു? പിശാജ് ഒരു കൊലപാതകനായി തീർന്നു. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. അതായത് പിശാജിന് തന്റെ അടിമകളെ കൊല്ലുന്നതിന് കൊന്നാൽ അതിന്റെ അകത്ത് ഒരു തെറ്റില്ല. കാര്യം ഒരു അടിമയെ കൊല്ലാനായിട്ട് ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? യജമാനന് സ്വാതന്ത്ര്യമുണ്ട്. ഏത് മനുഷ്യനെയും കൊല്ലാനായിട്ട് ആ നിലയിൽ പിശാജിന് സ്വാതന്ത്ര്യമുണ്ട്. കാര്യം ആദാം അവന്റെ അധികാരം ആ പദവി പിശാജിന് കാഴ്ചവെച്ച് അവന്റെ അടിമയായി തീർന്നത് കൊണ്ട് ഏത് മനുഷ്യനെയും കൊല്ലാനായിട്ട് പിശാജിന് അവകാശമുണ്ട്. പക്ഷേ ഇവിടെ പിശാജിന് ഒരു അവധം പറ്റി. പിശാജ് എന്താ ചെയ്തത്? തന്റെ അടിമയല്ലാത്ത ഒരുവനെ, നിഷ്കളങ്കനായ ഒരുവനെ അവൻ കൊല്ലുകയാണ് ചെയ്തത്. കൊല്ലാൻ വേണ്ടിയായിരുന്നോ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് യേശുവിനെ ദൈവഹിതത്തിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അതിനിടയിൽ യേശു മരിച്ചു. യേശു മരിക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ റിസൾട്ട്, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതിന്റെ പരിണത ഫലങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിശാജ് ഒരിക്കലും യേശുവിനെ കൊല്ലുകയില്ലായിരുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ടോ? ഞാൻ പറഞ്ഞു പറഞ്ഞു വന്ന് ദൈവ പ്രിയമുള്ളവരെ, ഞാൻ എന്തോ ഒരു ദുരുപദേശമാണോ പറയുന്നത്? അങ്ങനെ ഒരു വാക്യമുണ്ട്. ഒന്ന് കൊരിന്ത്യരിലേക്ക് വരിക. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിലേക്ക് വരിക. രണ്ടാമധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോ, ലോകം ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രയെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. ലോകത്തിന്റെ പ്രഭു ആരാണ്? പിശാജ്. പിശാജിനാല നിയന്ത്രിക്കപ്പെടുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും ഇതിന്റെ അകത്തെ പ്രശ്നം മനസ്സിലാക്കിയിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിശാജ് എന്ത് ചെയ്യില്ലായിരുന്നു? യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. പക്ഷേ യേശു ആ ക്രൂശിൽ മരിച്ചുപോയി. മരിച്ചുപോയപ്പം പിശാജ് എന്തായി തീർന്നു? ദൈവത്തിന്റെ ന്യായത്തിന് മുൻപാകെ അവൻ തെറ്റുകാരനായി തീർന്നു. എന്താ അവന്റെ തെറ്റ്? അവന്റേതല്ലാത്ത, അവന്റെ അടിമയല്ലാത്ത നിഷ്കളങ്കനായ ഒരുവനെ കൊന്നിരിക്കുന്നു. കൊന്നവൻ എന്തുണ്ട്? കൊലപാതകൻ എന്തുണ്ട്? കൊലപാതകന്റെ ശിക്ഷ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ഒരുവന്റെ ജീവനെ
തനിക്ക് വിധേയനല്ലാത്ത ഒരുവന്റെ ജീവനെ പിശാചി ഹരിച്ചപ്പോ എന്താ ദൈവത്തിന്റെ അതിനുള്ള ശിക്ഷ? എന്താ ദൈവത്തിന്റെ നീതിന്യായ കോടതിക്ക് മുമ്പാകെ പിശാചിന് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓ, അവനും കൊലക്കുറ്റത്തിന് അർഹനായി, അവന്റെ ജീവനെയും അവനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഈ കൊന്ന ആളിനെ എന്തു ചെയ്യുന്നു? അവനെ തൂക്കിക്കൊന്ന് അവന്റെ ജീവനെയും എടുത്തു കളയുന്നു. ഇതാണ് എബ്രായർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ കാണുന്ന ആ വചനത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. യേശുക്രിസ്തു എന്ത് ചെയ്തു? തന്റെ മരണത്താൽ അതിന്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇതാ നോക്കുക, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. യേശുക്രിസ്തുവിനെ മരിച്ചതെന്ന് പറയുമ്പോ പിശാചും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും കൂടെ അവനെ കൊന്നതാണ്, പീഡിപ്പിച്ചു കൊന്നപ്പോ അതിന്റെ ഉത്തരവാദിയായ പിശാചിനും എന്ത് സംഭവിക്കണം? അവനും നാശം സംഭവിക്കണം, അവനെ നീക്കിക്കളയണം, അവനും മാറിപ്പോകണം. നോക്കുക, യേശു അങ്ങനെ മരിച്ചത് കൊണ്ടാണ്, യേശുവിന്റെ മരണത്താലാണ് എന്ത് സംഭവിച്ചത്? പിശാചിനെ നീക്കിയത്. നോക്കുക, പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മളെ ദൈവം രക്ഷിച്ചു വിടുവിച്ചു എന്ന് നമ്മൾ കാണാം. യേശുവിനെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ക്രൂശിച്ചു, പക്ഷേ യേശു മരിച്ചപ്പോ പിശാച് കൊലപാതകനായി തീർന്നു. അവനും നീക്കപ്പെടണം. യേശുവിന്റെ മരണത്താലാണ് അവൻ നീക്കപ്പെട്ടത്. ഓ, നീക്കപ്പെട്ടപ്പോ എന്ത് പറ്റി? ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കപ്പെട്ട ഒരുവന് അവന്റെ സ്വത്തിന്റെ മേൽ അവകാശമില്ല. റോമൻ നിയമം അതാണ്, ദൈവം കൊടുത്തിരിക്കുന്ന നിയമം അതാണ്. അതായത് ഒരു കൊലക്കുറ്റത്തിന് വിധിച്ച് ഓ ഞാന് ആ നിലയില് ഒരു തൂക്കിക്കൊല്ലപ്പെടുന്ന ഒരുവനാകുമ്പോ എന്റെ സ്വത്തുക്കൾ പിന്നെ ആരുടേതാണ്? ആ സ്വത്തുക്കളുടെ മേലെ എനിക്ക് അധികാരമില്ല. ഞാന് കൊലപ്പുള്ളിക്ക് അവന്റെ സ്വത്തുക്കളുടെ മേലെ അധികാരമില്ല. അവന്റെ ആ സ്വത്തുക്കൾ ആർക്ക് കിട്ടുന്നു? ദൈവത്തിന് ഇപ്പൊ എടുത്ത് കൊടുക്കത്തക്കവണ്ണം അത് തിരികെ കിട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് മനുഷ്യന് നഷ്ടപ്പെട്ട ഈ ഭൂമിയുടെ മേലുള്ള അവകാശം അവനെ തിരിച്ചു കിട്ടുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും 1-2 മിനിറ്റ് കൊണ്ട് ചുരുക്കി ഈ നിലയിൽ പറയാം. അതായത്, ഓ, മനുഷ്യൻ സ്വന്ത ഇഷ്ടത്തിൽ തന്റെ അധികാരം, ഈ ഭൂമിയുടെ മേലുള്ള അധികാരം താന് പിശാചിന് കൈമാറ്റം ചെയ്തപ്പോ അത് തിരിച്ചു യോജിക്കാൻ ഒരു ദൂതന് അവകാശമില്ല, ദൈവത്തിന് ആ നിലയിൽ കഴിയുകയില്ല. എന്തുകൊണ്ട്? ദൈവികമായ നീതിന്യായം അതിനെ വിലക്കുന്നു. തിരിച്ച് ആർക്ക് മാത്രമേ ചോദിക്കാനൊക്കൂ? ഒരു മനുഷ്യകുലത്തിൽ പിറന്ന ഒരുവന് മാത്രമേ ചോദിക്കാനൊക്കുകയുള്ളൂ. അതേസമയം തന്നെ മനുഷ്യകുലത്തിൽ പിറന്നവരെല്ലാം പിശാചിന്റെ അടിമകളുമാണ്. അങ്ങനെ ഇരിക്കെ ഇത് തിരിച്ചു ചോദിക്കാൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ, മനുഷ്യകുലത്തിൽ പിറന്നവരാകണം. അതേസമയം തന്നെ ആദാമിന്റെ ആ പാപത്തിന്റെ ആ രക്തം പുരളാത്തവനുമായിരിക്കണം. അങ്ങനെ ഒരുവനാണ് യേശുക്രിസ്തു. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ ഈ ദൈവികമായ നിയമത്തിന് കീഴിൽ അടിപ്പെട്ട് കിടന്ന് നമ്മളെ വിലക്ക് വാങ്ങി. ഇനി എങ്ങനെയാ വിലക്ക് വാങ്ങിയത്, അവിടെ എന്താ സംഭവിച്ചത് എന്നാണ് നമ്മൾ രണ്ടാമത് വിശദീകരിച്ചത്. യേശുവിന്റെ ജനനത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു വാങ്ങത്തക്ക നിലയിലായിരുന്നു യേശുവിന്റെ ജനനം. യേശുവിന്റെ ജീവിതമോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശുവിനെ സ്വന്ത ഹിതത്തിൽ നിന്ന് പ്രവർത്തിപ്പിച്ച് തന്റെ അടിമയാക്കാനായിട്ട് പിശാച് ശ്രമിച്ചു. പക്ഷേ യേശു ഒരു നിമിഷം പോലും അതിന് വീണുകൊടുത്തില്ല. ഒടുവിലെ ക്രൂശിൽ കൊണ്ടുവന്ന് പല വിധത്തിൽ പീഡിപ്പിച്ചു, യേശു അതിന് വീണുകൊടുത്തില്ല. പക്ഷേ അങ്ങനെ പീഡിപ്പിക്കുന്നതിനിടയിൽ യേശുവും മരിച്ചു. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവരെ തീർച്ചയായിട്ടും ക്രൂശിക്കുകയില്ലായിരുന്നു, കൊല്ലുകയില്ലായിരുന്നു. പക്ഷെ കൊന്നതോടെ പിശാച് എന്തായി തീർന്നു? ദൈവികമായ നീതിയുടെ മുമ്പിൽ അവൻ കൊലപാതകനായി തീർന്നു. കൊലപാതകനെ എന്ത് ചെയ്യണം? കൊലപാതകനെ നീക്കിക്കളയണം. യേശു മരിച്ചു, യേശുവിനെ കൊന്ന ആ കൊലപാതകനെ നീക്കിക്കളഞ്ഞു. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. യേശുവിന്റെ മരണത്താൽ പിശാചിനെ നീക്കിക്കഴിഞ്ഞപ്പം അവന് കൊലപ്പുള്ളിക്ക് എന്തില്ല? അവന്റെ സ്വത്തുക്കളുടെ മേൽ അവകാശമില്ല. ആ സ്വത്തുക്കളെല്ലാം ഓ ആ പിശാചിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇതാ യേശുക്രിസ്തുവിന്റെ മരണം മൂലം പിശാചിന് ആ സ്വത്തുക്കളുടെ മേൽ അവകാശമില്ലാതെ വന്നപ്പോ അത് തിരിച്ചു ലഭിച്ചു. ഇന്ന് യേശുക്രിസ്തുവിന്റെ ആ മരണത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് രാജാക്കന്മാരായി വാഴാനായിട്ടുള്ള അവകാശമാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, രക്ഷ എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കാര്യമാണ്. രക്ഷയുടെ രക്ഷയിൽ അടങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു പോവുകയായിരുന്നു. രക്ഷയിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനവും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ പൂട്ട് തുറക്കാൻ നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചാൽ ഒരു മറുപടി കിട്ടുകയില്ല. യേശുക്രിസ്തുവിന്റെ ജഡാവതാരം അതിനൊരു മറുപടിയായിരുന്നു. യേശുവിന്റെ ജീവിതം അതിനൊരു മറുപടിയായിരുന്നു. ക്രൂശിലെ യേശുവിന്റെ മരണം അതിനൊരു മറുപടിയായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം അതിലെല്ലാം അന്തർഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് യേശു എന്ത് ചെയ്തു? യേശു ഈ സ്വത്ത് തിരിച്ചെടുത്തു, തിരിച്ചെടുത്തു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് നമുക്ക് യേശുവിന്റെ ആ ക്രൂശ് മരണത്തിൽ നമ്മളും താതാല്യം പ്രാപിക്കുമ്പോ പ്രിയമുള്ളവരെ, നമുക്കും ഈ അധികാരത്തോടെ ഇന്ന് ജീവിക്കാനായിട്ട് കഴിയും. ഇന്ന് സ്വത്തുക്കളുണ്ട്, ഓ പല കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒന്നും അടിമകളല്ല. ഇതിന്റെ മേല് സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ, പാപത്തിന്റെ മേല് സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു. ഇതാണ് ഈ വലിയ രക്ഷ, വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. എബ്രായ ലേഖനകാരൻ അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എബ്രായ ലേഖനകാരൻ 2-ാം അധ്യായത്തില്, എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ഇത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷ, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് യേശു ക്രിസ്തുവിന് മാത്രം വീണ്ടെടുക്കാൻ കഴിയും. വീണ്ടെടുത്ത് നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കണം, വില മനസ്സിലാക്കണം. ഈ രക്ഷയുടെ പ്രത്യേകത, അതിന്റെ ആ ഗരിമ, അതിന്റെ യുണീക്നെസ് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി നമ്മൾ വളരെ, ഓ ആ രക്ഷയെ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഭയത്തോടും വിറയലോടും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. അതാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്. എന്താ പറയുന്നത്? ഇത്ര വലിയ രക്ഷയെ, എങ്ങനെയുള്ള രക്ഷ? ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വേരി പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? ഓ, ഇത്ര വലിയ രക്ഷയെ നാം നിഷേധിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, നിഷേധിക്കുക എന്ന് പറയുന്നത് ഒന്ന്, അതിനെ ഗണ്യമാക്കാതെ പോകുക എന്ന് പറയുന്നത് വേറൊരാണ്. അതിനെ ഡിനൈ ചെയ്യുന്നതും ഇഗ്നോർ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ആരും എന്ത് ചെയ്യേല, ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഡിനൈ ചെയ്യേല. നമ്മൾ ആരും പറയുകയില്ല ഈ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിഷേധിക്കുകയില്ല. നമ്മള് എന്ത് ചെയ്യും? പക്ഷെ നമുക്കുണ്ടാകാവുന്ന അപകടം എന്താണ്? നമ്മൾ ഇതിനെ ഇഗ്നോർ ചെയ്തു പോകും, ഗണ്യമാക്കാതെ പോകും. ഗണ്യമാക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ രക്ഷ ദൈവം ഇത്രയേറെ നൽകിക്കൊണ്ട് തന്റെ പുത്രനെ നൽകി. ഓ, പുത്രനും ജീവിച്ചത് നോക്കുക, ഓരോ നിമിഷവും താൻ എത്രത്തോളം സൂക്ഷിച്ചാണ് ജീവിച്ചത്. എവിടെയെങ്കിലും താൻ ഇന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ഇത് തിരിച്ചെടുക്കാനായിട്ടൊക്കെ ഇല്ലായിരുന്നു. ഈ രക്ഷ നമുക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി ഏർപ്പെടുത്താൻ യേശുവിന് കഴിയുകയില്ലായിരുന്നു. ഓ, താൻ എത്ര ഓരോ നിമിഷവും നമ്മൾ നോക്ക, ഇവിടെ ഈ ഭൂമിയിൽ 33.5 വരെ യേശു ജീവിച്ചതിലെ ഓരോ നിമിഷവും തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ ഭയങ്കരമായ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള ബോധ്യത്താല് യേശു ഒരു നിമിഷം പോലും പിശാചിന് ഓ അടിമയായി പോകാതെ, പ്രലോഭനങ്ങളിൽ വീണു പോകാതെ തന്നെ തന്നെ സൂക്ഷിച്ച് പിതാവിന്റെ ഹിതത്തിൽ തന്നെ നിന്നു. എത്ര വലിയ, എത്ര ത്യാഗം ചെയ്താണ് യേശു ഈ രക്ഷ സാധിച്ചെടുത്തത്. പിതാവിന്റെ ജ്ഞാനത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശുവിനെ അയച്ചതിന്റെ പിന്നിലുള്ള ജ്ഞാനം, പ്ലാന്, പദ്ധതി എത്ര വലുത്, എത്ര വലുത്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഗണ്യമാക്കാതെ പോകാൻ കഴിയും, ഗണ്യമാക്കാതെ പോകുക. ഞാനിത് പറയുമ്പോൾ പണ്ടൊരു സുവിശേഷകൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ, അദ്ദേഹത്തിന്റെ ഒരു ഭാവന ഞാൻ ഓർക്കാറുണ്ട്, എപ്പോഴും മിക്കവാറും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുക, പല യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന യുദ്ധം ഏതാണ് കുഞ്ഞുങ്ങളെ? ആ യുദ്ധം നിങ്ങൾക്കറിയാം. ഏറ്റവും ഒടുവിൽ നടന്ന യുദ്ധത്തിലും അതിനു മുമ്പുള്ള യുദ്ധത്തിലും
ഒക്കെയും ഇന്ത്യക്ക് ജയിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജയിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് പാവനയിൽ കാണാമോ? ഓ, യുദ്ധത്തിന്റെ കമാൻഡറായിട്ടുള്ളവൻ, യുദ്ധത്തിന്റെ നേതാവായിട്ടുള്ളവൻ, ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയുടെ കമാൻഡറായിട്ടുള്ളവൻ, അവൻ യുദ്ധം ചെയ്ത് പാകിസ്ഥാന്റെ അതിർത്തിയില് ഒരു വലിയ ഭാഗം ഇനി പിടിച്ചു വന്നിരിക്കട്ടെ. കാർഗിലിലെ അവരെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ ഒരു വലിയ ഭാഗം, ഒരു 10 കിലോമീറ്റർ ഈ കമാൻഡർ ഇനി പിടിച്ചു. പിടിച്ചിട്ട് അദ്ദേഹം തന്റെ കീഴിലുള്ള പട്ടാളക്കാരോട് പറയുക, പ്രിയ പട്ടാളക്കാരെ, ഓ നിങ്ങള് ഇതാ പാകിസ്ഥാന്റെ 10 കിലോമീറ്റർ ഞാൻ പിടിച്ചിരിക്കുന്നു, ഞാനത് നേടിയിരിക്കുന്നു, ഇത്രയും വരെ ഞാൻ നേടിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കയറി അതങ്ങ് കൈവശമാക്ക്. 10 കിലോമീറ്റർ ഞാൻ പിടിച്ചിട്ടുണ്ട്, പാകിസ്ഥാന്റെ ഇത്രയും അവരെ തുരത്തി ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കയറി അതങ്ങ് കൈവശമാക്കിയാ മതി എന്ന് തന്റെ കീഴിലുള്ള ബറ്റാലിയനോട് പറയുമ്പോ പട്ടാളക്കാർ പറയാ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സില്ലല്ലോ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതായത് ഇതിന്റെ മുഴുവൻ വിലയും ആര് ചെയ്തു? ഈ കമാൻഡർ ചെയ്തു. ആ നിനക്കുള്ള രക്ഷ ഒരുക്കിയിരിക്കുന്നു, നീ കൽപ്പന അനുസരിച്ചാ മതി, ഇപ്പൊ മനസ്സില്ലേലോ. ആ കർത്താവ് ഇതാ തീരുമാനിച്ചിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്നോട് ചേരാനായിട്ടുള്ള ഒരു കൽപ്പന നീ അനുസരിച്ചാ മതി, ചെയ്യേ, ഇപ്പൊ മനസ്സില്ലേലോ. ഇതാണ് രക്ഷയെ ഗണ്യമാക്കാതെ പോവുക, ഗണ്യമാക്കാതെ പോവുക. പ്രിയമുള്ളവരെ, നമ്മൾ ആരും ഇതിനെ ഡിലേ ചെയ്യുകയില്ല, പക്ഷെ ഇതിന്റെ ഗൗരവം കാണാതെ ആ പട്ടാളക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന്, ഓ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുമൊക്കെ നിന്ന് ഈ കമാൻഡർ നേടിയ നേട്ടത്തെ ചെന്ന് കൈവശമാക്കാതിരുന്നാൽ എങ്ങനെയായിരിക്കും ആ കമാൻഡർക്ക് എന്ത് തോന്നും? ദൈവം ഇത്ര വലിയ, ഇതിനേക്കാൾ, ഞാൻ പറഞ്ഞത് വളരെ ചെറിയൊരു ഉദാഹരണമാണ്, ഇതിനേക്കാൾ വലിയ വലിയ ഒരു രക്ഷ. എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ഇത്ര വലിയ ഒരു രക്ഷ. എബ്രായ ലേഖനകാരൻ എഴുതി വെച്ചേക്കുന്നുണ്ട്, നമുക്ക് അറിഞ്ഞൂടെ. എബ്രായ ലേഖനകാരൻ ഇത് പ്രസംഗിക്കാരെന്നിരിക്കട്ടെ, അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞു, ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞു. കാര്യം അതിന്റെ ആ വലിമ അത്ര വലിയ രക്ഷയാണ്. ഞാനിപ്പോൾ എന്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ജ്ഞാനത്തെ ഒരു 1% മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാട്ടാനാണ് ശ്രമിച്ചത്. അത് ഒരിക്കലും കഴിയാത്ത ഒരു രീതിയിൽ പിശാച് വലിയ പൂട്ടുകൂട്ടിയപ്പോ ഇതാ ദൈവം ആ പൂട്ട് വളരെ സമർത്ഥമായിട്ട് തുറന്നു. അത് ദൈവനീതിക്ക് ഒരു കോട്ടവും വരാതെ, ഓ ദൈവം, പിതാവായ ദൈവവും പുത്രനും അതിന്റെ അകത്ത് സഹിച്ച പങ്കപ്പാടുകളും അതിന്റെ അകത്തുള്ള പ്ലാനും ജ്ഞാനവും അതിന്റെ ആഴം അഗാധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് അത് പോയി കൈവശമാക്കുക, ഇപ്പൊ മനസ്സില്ലേലോ. ഇതാണ് ഇതിനെ ഗണ്യമാക്കാതെ പോവുക എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കത് വരാതെ ഇരിക്കട്ടെ. നമുക്ക് കേൾക്കുന്ന വചനങ്ങളെ ഗൗരവത്തോടെ എടുക്കാം. നമ്മുടെ ജീവിതം ഇത്രത്തോളം ജീവിതം കഴിഞ്ഞു, ഇത്രത്തോളം ജീവിതം കഴിഞ്ഞു, ഇനി എത്ര നാളുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കിനിയുള്ള നാളുകൾ, പിതാവേ, നീ ഒരിക്കൽ ഈ രക്ഷ എത്ര വലുത്, എത്ര വലുത്, എനിക്കിതിന് യോഗ്യതയില്ല, ഇതിന്റെ മുഴുവൻ വിലയും നീ തന്നെ കൊടുത്തു, ഇതിന്റെ മുഴുവൻ പ്രവൃത്തിയും നീ തന്നെ ചെയ്തു. ഇനിയും എന്നോട് പറഞ്ഞിട്ടുള്ളത് നിന്നെ സ്നേഹിച്ച് എന്റെ ഈ കൊച്ചു ജീവിതം നിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളല്ലോ കർത്താവി, ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമുക്കിന്ന് നമ്മളെ തന്നെ ഈ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, അതിനു മുമ്പാകെ കീഴടങ്ങാം, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവേ, ദൈവമേ, നിന്റെ രക്ഷയുടെ പിന്നിലുള്ള ജ്ഞാനത്തെ, അതിനെ ഒരു ചെറിയ രീതിയിൽ കാണാനായിട്ട് ഇന്ന് എനിക്കിടയായല്ലോ പിതാവേ. അതിനുവേണ്ടി അവിടുന്ന് എത്ര എത്ര അതിന്റെ പിന്നിലുള്ള ആ പ്ലാനും പദ്ധതിയും എത്ര വലുത്. യേശുവേ, അതിനുവേണ്ടി അവിടുന്ന് ഈ ലോക ജീവിതത്തിൽ അനുഭവിച്ചത് എത്ര വലുത്. എനിക്കിതൊന്നും ചെയ്തു തീർക്കേണ്ടതായിട്ടില്ല, ഇതെല്ലാം അവിടുന്ന് ചെയ്ത് നിവൃത്തിയാക്കിയിരിക്കുന്നു. ചെന്ന് കൈവശപ്പെടുത്തിയാ മതി, ഞാൻ ഇതിനെ ഗണ്യമാക്കാതെ പോകാൻ എനിക്കിടയാകില്ലേ കർത്താവേ എന്ന് പറയാമോ? നമുക്ക് 217-ാമത്തെ പാട്ടിന്റെ ഈ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും 217-ാമത്തെ പാട്ടിന്റെ 3, 4, 5 സ്റ്റാൻസ ചേർന്ന് പാടുകയും ചെയ്യാം. അവിടെ ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെ, ദൈവഹിതം എന്തെന്ന് ഇപ്പോൾ തിരിച്ചറിയും.